الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ പഠിച്ച ആയത്തിൽ അഞ്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് തൗഹീദുല്ലാഹ്, രണ്ട് അൽ ഇഹ്സാനു ബിൽ വാലിദൈൻ, രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് നന്മ കാണിക്കൽ. അസ്സാലിസ അല്ലാ നഖ്തു ഔലാദന, മക്കളെ കുട്ടികളെ കൊല്ലാതിരിക്കുക എന്നത്. നാലാമത്തെ കാര്യം അല്ലാ നഖ്റബൽ ഫവാഹിഷ്, തിന്മകളുടെ അടുക്കൽ അതിനോട് അടുക്കാതിരിക്കുക എന്നത്. അഞ്ചാമത്തെ കാര്യം അല്ലാ നഖ്തുൽ അന്നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അനുവാദമില്ലാത്ത ആളുകളെ, നഫ്സ് ആത്മാക്കളെ കൊലപ്പെടുത്താതിരിക്കുക. ഇനി അടുത്ത ആയത്ത് 152-ാമത്തെ ആയത്ത്, അതാരാണെന്ന് ഓതുക, നമ്മളെ മുസ്ലിം എന്ന് ഓതിയൊക്കെ. ولا تقربوا مال اليتيم الا بالتي هي احسن الا بالتي هي احسن حتى يبلغ اشده واوفوا الكيل والميزان بالقسط لا نكلف نفسا الا وسعها واذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله اوفوا ذلكم وصاكم به لعلكم تذكرون. ഇതാണ് രണ്ടാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണം നമുക്കൊന്ന് ചുരുക്കി പഠിക്കാം. ولا تقربوا مال اليتيم ولا تقربوا, നിങ്ങൾ സമീപിക്കരുത്. مال اليتيم, യതീമിന്റെ സമ്പാദ്യത്തിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ولا تقربوا مال اليتيم, യതീമിന്റെ സമ്പാദ്യത്തോട് നിങ്ങൾ അടുത്തു പോകരുത്. യതീം എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചുപോയ പ്രായപൂർത്തി എത്താത്ത കുട്ടിക്കാണ് യതീം എന്ന് പറയുക. ഉമ്മ മരിച്ചിട്ട് വാപ്പുണ്ടെങ്കിലോ യതീമാവില്ല. വാപ്പയും ഉമ്മയും മരിച്ചിട്ടുണ്ട്, പക്ഷെ പ്രായപൂർത്തിയാണെങ്കിലോ യതീമാവുകയില്ല. വല തഖ്റബു മാല യതീമി, യതീമിന്റെ സമ്പാദ്യത്തോട്, മാലെന്ന സമ്പാദ്യം സമ്പത്ത്, നിങ്ങൾ അതിനോട് അടുക്കാൻ പാടില്ല. ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ, ഇല്ല ഈ രൂപത്തിലല്ലാതെ, ബില്ലതീ ഹിയ അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ യതീമിന്റെ സമ്പാദ്യത്തോട് സമീപിക്കരുത്. ഏറ്റവും നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽഹുസ്നു, ഇവിടെ നന്മ ചെയ്യുക എന്നത് യഷ്മലു അൽഹുസ്ന ദുന്യവി വൽഹുസ്ന ദീനി, ദീനിയായ രൂപത്തിലും ദുന്യവിയായ രൂപത്തിലും ഏറ്റവും നല്ലത് ആ സമ്പാദ്യത്തിന് വരുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ അതിനോട് പെരുമാറേണ്ടത്. നിങ്ങളുടെ കീഴിൽ ഒരു യതീമിന്റെ മുതലുണ്ട് എന്ന് വിചാരിക്കാം, അവൻ പ്രായപൂർത്തിയായാൽ അത് തിരിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളുടെ കയ്യിലാണ്. ആ സമയത്ത് നിങ്ങൾ അതിനോട് നല്ല രൂപത്തിലല്ലാതെ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അതിന് ദുന്യവിയായി ഏറ്റവും നല്ല ലാഭം കിട്ടുന്ന വഴിയിൽ നിങ്ങൾ അതിനെ ഉപയോഗിക്കണം. ആ സമ്പാദ്യം വെറുതെ കെട്ടിക്കിടക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, രണ്ട് വഴികൾ നിങ്ങളുടെ അടുക്കലുണ്ട്, ആ സമ്പാദ്യം നിക്ഷേപിക്കാൻ രണ്ട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. രണ്ടിലിട്ടാലും ലാഭം കിട്ടും, അപ്പൊ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഏതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പുള്ളത് ഏത് കാര്യത്തിലാണോ അതിലേ നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ ആ സമ്പാദ്യത്തോട് പെരുമാറാൻ പാടില്ല. ഇല്ല ബില്ലതീ ഹിയ ഹസൻ എന്നല്ല, ഇല്ല ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലെ നിങ്ങൾ യതീമിന്റെ സമ്പാദ്യത്തോട് അടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ സ്വത്ത് എങ്ങനെ നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ അവർ യതീമിന്റെ സമ്പാദ്യവും നിങ്ങൾ നോക്കണം. ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ദുന്യവിയായി ഏറ്റവും നല്ല വഴി, നിങ്ങളുടെ അടുത്ത് ഒരു 100 രൂപ ഉണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല ലാഭം ഏത് കാര്യത്തിലിട്ടാലാണോ കിട്ടുക അതിൽ നിങ്ങൾ കൊണ്ടുവരണം. രണ്ടാമത്തേത് ഏറ്റവും നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദീനിയായിട്ടും അത് പരിശോധിക്കണം. ഉദാഹരണത്തിന് രണ്ട് വഴികളുണ്ട്. ഒരു വഴിയിലിട്ടാൽ കൂടുതൽ ലാഭം കിട്ടും, മറ്റേ വഴിയിലിട്ടാൽ ലാഭം കിട്ടും പക്ഷെ അത്രയധികം കിട്ടില്ല. പക്ഷെ ഒന്നാമത്തെ വഴിയിൽ പലിശയുണ്ട്. ഏതിലാണ്ട്? രണ്ടാമത്തെ വഴിയിലാണ്. ദീനിയായും ദുന്യവിയായും ഏറ്റവും നല്ല രൂപത്തിൽ ആ സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ആ സമ്പാദ്യത്തോട് ഇടപഴകണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനോട് അടുക്കാൻ പാടില്ല. അല്ലാദീന കൊലൂന അംവാൽ അൽ യതാമ ظلما ما وإنما يأكلون في بطونهم نارا യതീമുകളുടെ സമ്പാദ്യം അത് അന്യായമായി ഭക്ഷിക്കുന്നവർ അവരുടെ വയറ്റിൽ നിറക്കുന്നത് കഴിക്കുന്നത് തീ മാത്രമാണ്. അഗ്നിയാണ് അവർ തങ്ങളുടെ വയറിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യതീമിന്റെ സമ്പാദ്യത്തിനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഇല്ല വില്ലതിഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. ഏതുവരെ ഇരിക്കണം അത്, അവന്റെ സമ്പാദ്യം നിങ്ങളുടെ കയ്യിൽ എത്ര കാലം ഉണ്ടാവുക? വരെ യബ്ലുഗ, അവൻ എത്തുന്നത് വരെ. അശുദ്ധഹു, അശുദ്ധഹു എന്നാണ് അവന്റെ കൂവത്ത്, അവന്റെ ശക്തിയിലേക്ക് അവൻ എത്തുന്നത് വരെ എന്നാണ് അവൻ പ്രായപൂർത്തിയാവുന്നത്. അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ ആ സമ്പാദ്യം ആരുടെ കയ്യിലാണ്? അവന്റെ വലിയന്റെ അടുത്തായിരിക്കും. ആ യതീമിനെ ആരാണോ നോക്കുന്നത് അവനാണ് ആ സമ്പാദ്യവും നോക്കേണ്ടത്. പ്രായപൂർത്തിയാകുന്നത്, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവനെ പരിശോധിക്കണം. അവന് ഈ സമ്പാദ്യം കൊണ്ടുനടക്കാനുള്ള കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രായപൂർത്തിയാണ് അവിടുത്തെ ഉദ്ദേശം, ശരായിയായ തക്ലീഫ്. അപ്പോഴേ സമ്പാദ്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എത്തുള്ളൂ. ശരായിയായിട്ട് ഒരാൾക്ക് എപ്പോഴാണ് പ്രായപൂർത്തിയാവുക? മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരാൾ പ്രായപൂർത്തിയാവാൻ എടുക്കുക. പ്രായപൂർത്തിയാവുന്ന അവന് പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാ മതനിയമങ്ങളും ബാധകമാവും. ഒന്നാമത്തെ കാര്യം, അവന് 15 വയസ്സാവുക, ഒന്നല്ലെങ്കിൽ അവന് 15 വയസ്സാവുക. ഇത് പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ 18 വയസ്സാവലല്ല, നമ്മളെ നാട്ടിൽ 18 വയസ്സാവുക എന്നുള്ള കണക്ക്, 18 വയസ്സല്ല ഇസ്ലാമിന്റെ കണക്ക്. ഒന്നല്ലെങ്കിൽ 15 വയസ്സാവുക, അതല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ രോമം മുളക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമം മുളക്കുക, അതല്ലെങ്കിൽ സ്വപ്നസ്ഖലനമോ മറ്റൊ രൂപത്തിൽ സ്ഖലനം ഉണ്ടാക്കുക. ഈ മൂന്ന് ഏതെങ്കിലും ഒന്നുണ്ടായി കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയാണ്. അവനെ സംബന്ധിച്ചൊന്നും പിന്നെ നോമ്പ് നിർബന്ധമാണ്, അതുപോലെ തന്നെ നമസ്കാരം നിർബന്ധമാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. തക്ലീഫ് അവന്റെ മേൽ ബാധ്യതയായി, അവൻ മുഖല്ലഫാണ് ഇനി മുതൽ. മൂന്ന് കാര്യങ്ങളുള്ള എന്തൊക്കെ ശരിക്കും പഠിച്ചോളൂ. ഒന്ന്, 15 വയസ്സാവുക, അതല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ രോമം മുളക്കുക, അതല്ലെങ്കിൽ സ്ഖലനം ഉണ്ടാകുക, സ്വപ്നസ്ഖലനം ആവണമെന്നില്ല, സ്ഖലനം ഉണ്ടാകുക. അതുണ്ടായി കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയായി. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മത നിയമങ്ങൾ ഏതൊരു മുസ്ലിമിന് എങ്ങനെയൊക്കെ ബാധ്യത ആവോ അതൊക്കെ അവനും ബാധ്യതയാവും. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. മൂന്നെണ്ണം ഒരുമിച്ചുണ്ടാവണമെന്നില്ല, അതല്ലെങ്കിൽ അവസാനം ഉണ്ടാകുന്നതല്ല. ഏറ്റവും ആദ്യം ഏതാണ് ഉണ്ടാവണം അതാണ്. 15 വയസ്സാവുന്ന സമയത്ത് അവന് ഗുഹ്യമായ രോമം മുളച്ചിട്ടുള്ള സ്കലനം ഉണ്ടായിട്ടില്ല, അവന് പ്രായപൂർത്തിയായി. 10-ാമത്തെ വയസ്സിൽ അവന് സ്കലനം ഉണ്ടായി, സ്വയം പ്രായപൂർത്തിയായി. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു ഷർത്ത് കൂടി നിർബന്ധനയായി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 15 വയസ്സായാലും സ്കലനം ഉണ്ടായാലും ഗുഹ്യഭാഗം രോമം മുളക്കുക, അതല്ലെങ്കിൽ 4-ാമതൊരു കാര്യം പറഞ്ഞ ഹൈദ് ഉണ്ടാവുക, ആർത്തവം ആരംഭിക്കുക. ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ എന്താണ്? ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രായപൂർത്തിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 9 വയസ്സാണെങ്കിലും പിന്നെ നോമ്പ് നിർബന്ധമാണ്, നോമ്പ് അവർക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹിജാബ് നിർബന്ധമാണ്. ഇന്ന് ആൾക്കാർ എത്രയോ പേര് എന്ത് ചെയ്യുന്നില്ല, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുട്ടികൾ അവരെ മനസ്സിൽ ഇപ്പോഴും കുട്ടികളാണ്, അതുകൊണ്ട് ഇപ്പോഴും ശരിക്കുള്ള വസ്ത്രം ധരിപ്പിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് ഹൈദ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതിന് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അന്നു മുതൽ അവൾക്ക് ഹിജാബ് നിർബന്ധമാണ്. ഹൈദ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവൾ പ്രായപൂർത്തിയായി. ഈ 4 അവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പെണ്ണിന്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ആണിന്റെ കാര്യമാണെങ്കിൽ 3 അവസ്ഥകൾ, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി. പിന്നെ അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നോക്കി നടത്താവുന്നതാണ്. തക്ലീഫ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ല, വല തഖറബു മാല അൽയതീമി ഹത്താ ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് വഔഫു ഔഫു ഔഫു എന്ന് നിങ്ങൾ പൂർത്തീകരിക്കണം, നിറവേറ്റണം. അൽ കൈല വൽ മീസാന, അൽ കൈല എന്ന് പറഞ്ഞാൽ അരി അതുപോലുള്ള ധാന്യ വസ്തുക്കൾ, അത് തൂക്കി നോക്കുന്ന അതിനാണ് അൽ കൈൽ എന്ന് പറയുക. അതിനുള്ള അളവാണ് കൈൽ, അളവല്ല തൂക്കുന്ന തുലാസിലെ, അതിൽ ധാന്യം തൂക്കുന്നതിനാണ് കൈൽ എന്ന് പറയുന്നത്. ഭക്ഷണ ധാന്യങ്ങൾ അത് തൂക്കി നോക്കുന്ന അതിനാണ് കൈൽ എന്ന് പറയുക. വൽ മീസാൻ, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കി അളക്കുന്ന എന്തൊക്കെ വസ്തു ഉണ്ട്, അതൊക്കെ ഇറച്ചിപ്പെടും, ഇറച്ചിപ്പെടും തൂക്കിയിട്ടാണ് ഉൾക്കാറുള്ളത്, മീനുപെടും, ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ പാക്കറ്റിലാക്കി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, തൂക്കത്തിനനുസരിച്ച് വില പറയുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തൂക്കം കൃത്യമായി കണക്കാക്കി കൊടുക്കണം. കയ്യിൽ എന്ന് പറഞ്ഞാൽ ധാന്യമണികൾക്കാണ്, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പെടും. നീതിപൂർവം നിങ്ങൾ തൂക്കണം, നീതി ഉണ്ടായിരിക്കണം, തൂക്കുന്ന കാര്യത്തിൽ നീതി കാണിക്കണം. കയ്യിൽ നിന്നാണ് ധാന്യ വസ്തുക്കൾ തൂക്കപ്പെടുന്നത്, അല്ല തൂക്കുന്ന സാധനം തുലാസുണ്ട്. അതെ അതെ, ഇപ്പൊ ഉദാഹരണത്തിന് ധാന്യമണികൾ അതിന് കയ്യിൽ എന്ന് പറയും, എന്നാൽ അതല്ലാത്ത തൂക്കിയിട്ട് വിൽക്കുന്ന എന്തൊക്കെ വേറുണ്ടോ അതൊക്കെ മീസാനിൽ പെടും. അല്ലാഹു അലം. ബിൽഖിസ്തി, ബിൽഖിസ്ത് എന്ന് പറയും ബിൽ അദിൽ, നീതിയോടുകൂടി നിങ്ങൾ ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസഅഹ, എന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, ആമന റസൂലുള്ള ആയത്താണ്. നാം ഒരു നഫ്സിനെയും ബാധ്യതയാക്കുന്നില്ല, ഇല്ല ഉസ്ആഹ, അതിന് സാധിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഇവിടെ തന്നെ പറയാൻ കാരണം, അളവ് തൂക്കുന്ന സന്ദർഭത്തിൽ സാധിക്കാവുന്നിടത്തോളം നിങ്ങൾ തൂക്കി വെക്കുക, നിങ്ങൾക്ക് കഴിയാവുന്ന നിങ്ങളുടെ പരിധിയിൽപ്പെട്ട നിങ്ങൾക്ക് കഴിയാവുന്ന നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ തൂക്കത്തിൽ സൂക്ഷ്മത കാണിക്കുക. എന്നിട്ടും അതിൽ ചെറിയ കുറവ്, 5 ഗ്രാമിന്റെ 10 ഗ്രാമിന്റെ കുറവ് അതിലുണ്ടായി, നിങ്ങൾ സാധിക്കാവുന്നിടത്തോളം ശ്രദ്ധ ബാധിച്ചിട്ടുണ്ട്, എന്നിട്ടും കുറഞ്ഞു കഴിഞ്ഞാൽ ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, അതിന്റെ പേരിൽ അവനെ പിടികൂടുകയില്ല, അതവന് പ്രയാസമുണ്ടാക്കുകയില്ല. അവൻ സാധിക്കാവുന്നിടത്തോളം ചെയ്തു. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥം കൂടി ഉണ്ട്, എന്താ, സാധിക്കുന്നിടത്തോളം അവൻ നോക്കിയിട്ടില്ലെങ്കിലോ, അവൻ അതിന്റെ പേരിൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അളവിൽ തെറ്റു വന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷിക്കപ്പെടും. സാധിക്കാവുന്നിടത്തോളം അവൻ നോക്കി, പരമാവധി ശ്രദ്ധ കാണിച്ചു, എന്നിട്ട് ചെറിയ കുറവ്, ചെറിയ എന്തെങ്കിലും അളവിലോ തൂക്കത്തിലോ കുറവ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, അവന്റെ അടുക്കൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദ്യം ചെയ്യുകയില്ല. മാത്രമല്ല ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ, ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു ഖാഇദ തന്നെയാണ്, അൽ ഗററുൽ യസീർ യുഗ്തഫറു ബിഹി, ചെറിയ ചെറിയ വഞ്ചനകൾ, അൽഗറർന്നാണ് ശരിക്കും വഞ്ചന, ബോധപൂർവ്വം ചെയ്യുന്നതല്ല, അൽഗറർ യസീർ, വളരെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യില്ല, അത് പിന്നെ യുഗ്തഫറു ബിഹി, അത് പ്രശ്നമാക്കാൻ സാധിക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പേരിൽ പിടികൂടുകയില്ല. ഉദാഹരണത്തിന് 200 ഗ്രാമിന് 100 റുപ്യയാണ്, അപ്പൊ ഒരു 205 ആയി അല്ലെങ്കിൽ 203 ആയി, അതെന്തല്ല, വളരെ ചെറിയ മാറ്റമാണ്, ചെറിയ ഒരു അളവിലെ വ്യത്യാസമാണ്, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായി കുറയോ കൂടോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ ആക്ഷേപമായി പറയാൻ സാധിക്കുകയില്ല. എന്നാൽ കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവന്റെ മാന്യത എന്താണ്, അവൻ പൂർത്തീകരിച്ചു കൊടുക്കണം, കുറയാൻ പാടില്ല, അവനെ കൊണ്ട് സാധിക്കാവുന്നിടത്തോ, പക്ഷെ പിന്നെ അവൻ സാധിക്കാവുന്നിടത്തോളം നോക്കിയിട്ട് ചെറുതെന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവൻ നാളെ ശിക്ഷിക്കപ്പെടുകയില്ല. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട ഉസ്താദ് ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്ടതാണ്. ഉസ്താദ് പറഞ്ഞു, അത്തുജാറു ഹുമുൽ ഫുജ്ജാർ, കച്ചവടക്കാർ അത്തുജാർ ഹുമുൽ ഫുജ്ജാർ, അവരാണ് തെമ്മാടികൾ. എല്ലാ മൻബറ വസദഖ, നന്മ കാണിക്കുകയും സത്യം പറയുകയും ചെയ്തവരൊഴികെ. അതിന്റെ അർത്ഥം എന്താ, കച്ചവടക്കാരെന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനം തന്നെ കള്ളസരമാണ്. ഇല്ലമൻ ബറോ സദഖ, സത്യം പറയുകയും നന്മ ചെയ്യുകയും ചെയ്തവരോട്. എത്ര തുച്ഛ ആൾക്കാരേ ഉണ്ടാവുള്ളൂ. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്ന് ചതി വഞ്ചനയാണ്. കച്ചവടക്കാരെ അഭിപ്രായമായിരിക്കില്ലേ. ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം ഷുഐബ് നബിയുടെ സമൂഹം അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം തന്നെ എന്താണ്? ഈ വിഷയത്തിലുള്ള തെറ്റാണ്. അളവിലും തൂക്കത്തിൽ അവർ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് അവരെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം. വൈലുള്ളിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്കാലു അലന്നാസി യസ്തൗഫൂൻ വൈദക്കാലൂഹും ഔവസനൂഹും യഖ്സൂറൂൻ. ഈ ആയത്തും ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റിയ ആയത്താണ് ശത്രുസാക്കും മുമ്പ്. അപ്പൊ എത്ര കാര്യം ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞു? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് യത്തീമുകളുടെ സമ്പാദ്യം, രണ്ട് തൂക്കത്തിലും അളവിലും സൂക്ഷ്മത കാണിക്കല്. മൂന്നാമത്തെ കാര്യം വൈദാ ഖുൽതും ഫഅദിലു, വൈദാ ഖുൽതും നിങ്ങൾ സംസാരിച്ചാൽ ഫഅദിലു നീതി കാണിക്കണം. വൈദാ ഖുൽതും നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഫഅദിലു, നീതി കാണിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. ദുൽമ ഒരിക്കലും സംസാരത്തിൽ വരാൻ പാടില്ല. വൈദാ ഖുൽതും ഫഅദിലു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, فانه يجب عليك ان تعدل فيه, നീ സംസാരത്തിൽ നീതി കാണിക്കൽ നിർബന്ധമാണ്. سواء كان ذلك لنفسك على غيرك, മറ്റൊരാൾക്കെതിരായി നിനക്ക് അനുകൂലമായാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നീ നീതി കാണിക്കണം. മറ്റൊരാൾക്കെതിരായി നിനക്ക് അനുകൂലമായിട്ടാണ് നീ സംസാരിക്കുന്നതെങ്കിലും നീ നീതി കാണിക്കണം. او لغيرك على نفسك, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് അനുകൂലമായി നിനക്കെതിരായിട്ടാണ് നീ സംസാരിക്കുന്നതെങ്കിലും നീ നിന്നോട് നീതി കാണിക്കണം. വേറെ ഒരാൾക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ നിന്നോട് നീ അനീതി ചെയ്യാൻ പാടില്ല. എന്താണോ അതിലുള്ള അതിൽ അതേ പറയാൻ പാടുള്ളു. എന്താണോ അതിൽ അർഹമായിട്ടുള്ള അതേ പറയാൻ പാടുള്ളു. അതിൽ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. ഔ ലിഗൈരിക അലാ നഫ്സിക്, أو لغيرك على نفسك أو لغيرك على غيرك, അതല്ലെങ്കിൽ വേറെ ഒരാൾക്ക് അനുകൂലമായി മറ്റൊരാൾക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫഅദിൽ, നീ നീതി കാണിക്കണം. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അർഹതയുള്ളതല്ലാത്ത ഒന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നാവോട് കൊടുക്കരുത്. അത് പ്രശംസയാണെങ്കിലും ഇകഴ്ത്തലാണെങ്കിലും രണ്ടാണെങ്കിൽ ചില സമയത്ത് ഇകഴ്ത്തേണ്ട കാര്യങ്ങളുണ്ടാവും. ചിലപ്പോ മുബ്തദിഈങ്ങളെ ആക്ഷേപിക്കണം, കുഫ്ഫാറുകളെ ആക്ഷേപിക്കണം. പക്ഷെ അവരോട് പോലും എന്ത് ചെയ്യണം? ഇദാ ഖുൽതു ഫഅദിലു, നീതിപൂർവമേ സംസാരിക്കാൻ പാടും. അവരോടാണെങ്കിൽ പോലും അഹ്ലു സുന്നയിൽപ്പെട്ടവരെ പുകഴ്ത്തണം. പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ അഹ്ലു സുന്നയിൽപ്പെട്ടവരെ അവർക്ക് അർഹതയില്ലാത്ത വെച്ച് പുകഴ്ത്താൻ പറ്റോ? ഇല്ല. ഇദാ ഖുൽതു ഫഅദിലു, സംസാരിക്കുമ്പോൾ നീതി കാണിക്കണം. ഇത് അടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത കൽപ്പനയാണ്. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, വലൗ കാന ആയാലും, ദാ ഖുർബ അടുപ്പമുള്ളവനായാലും ബന്ധമുള്ളവനായാലും. നിന്നോട് കുടുംബ ബന്ധമുള്ള, ഖുർബ എന്ന് പറഞ്ഞാൽ കരീബ് എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ, കരീബ് എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ളവൻ, അടുത്തുള്ളവൻ. വലൗ കാന ദാ ഖുർബ, ദാ കിതാബ് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. ദാ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബുള്ളവൻ, ദാ ഖുർബ എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ളവൻ, സാമീപ്യമുള്ളവൻ. നിന്നോട് ബന്ധമുള്ളവനാണെങ്കിലും നീതിപൂർവമായിട്ട് നീ സംസാരിക്കാൻ പാടുള്ളൂ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ വബി അഹ്ദില്ലാഹി ഔഫു, ഐ ഔഫു ബി അഹ്ദില്ലാഹ്, അതാണ് ശരിക്കതിന്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ വബി അഹ്ദില്ലാഹി ഔഫു, വബി അഹ്ദ്, അഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ദ് എന്താ? കരാറ്. വബിഅഹ്ദില്ലാഹി, അല്ലാഹുവിന്റെ കരാർ, ഔഫു നിങ്ങൾ പാലിക്കണം, നിറവേറ്റണം. ഇവിടെ തഖ്ദീം തഅഖീർ ഉണ്ട്. സാധാരണ ഖുർആനിൽ പറയും, പിന്നെ സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിലൊക്കെ ഉള്ള എന്താണ്? ഔഫു ബിൽ ഉഹൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, വബിഅഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവിന്റെ കരാർ, അത് നിങ്ങൾ പാലിക്കണം. അങ്ങനെ ആദ്യം പറയാനുള്ള കാരണം, വബി അഹദില്ല എന്ന് ആദ്യം പറയാനുള്ള കാരണം, ലിൽ ഇഹ്തിമാം, അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ്, അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ. അള്ളാഹുവിന്റെ കരാർ, അത് നിങ്ങൾ പാലിക്കണം. അതാണ് അതിന്റെ അർത്ഥം. കേവലം അള്ളാഹുവിന്റെ കരാർ പാലിക്കണമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കരാർ, അത് നിങ്ങൾ പാലിക്കുക തന്നെ വേണം. അത് അള്ളാഹുവിന്റെ കരാറിനെ എടുത്തു പറയുന്ന, അതിനെ പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ടാണ് ഔഫു ബി അഹ്ദില്ല എന്നല്ല, വ ബി അഹ്ദില്ലാഹി ഔഫു. അള്ളാഹുവിന്റെ കരാർ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കണം, നിറവേറ്റണം. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَذَكَّرُونَ ذَلِكُمْ وَصَّاكُمْ بِهِ നമ്മൾ നേരത്തെ എടുത്തു. ലഅല്ലക്കും എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തദക്കറൂൺ, നിങ്ങൾ ദിക്റുള്ളവരായിരിക്കാൻ, നിങ്ങൾ ഉത്ബോധന കേൾത്തവരായിരിക്കാൻ, അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വസിയത്ത് നിങ്ങൾക്ക് നൽകി. അടുത്ത ആയത്ത് നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം, നിങ്ങൾ കുറച്ച് സമയം ലോകത്തിന്റെ ഞാൻ കുറച്ച് എടുക്കാൻ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, വഅന്ന ഹാദാ സിറാത്തി. ഇനി എന്താണ് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്? നമ്മൾ ഇതിന്റെ ബാക്കിയാണ്. ഖുൽ അത്ലു തആല അത്ലു മാ ഹറമ റബ്ബുക എന്നറിയില്ലേ, അതിന്റെ ബാക്കിയാണിത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാകുന്നു എന്റെ സിറാത്തുൽ മുസ്തഖീം. ഹാദ, ഇത് സിറാത്തി, എന്റെ സിറാത്തി, എന്റെ വഴി. മുസ്തഖീമ, നേരായ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം, ഇബ്നു മസ്ഊദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു വന്നു, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഹാദ സിറാത്തുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ വഴിയാണ്. ഇത് റസൂലുള്ളാഹ് അതിന്റെ വലതും ഇടതുമായി ചില വരകൾ വരച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് സുബുലുകളാണ്. എന്റെ റസൂൽ ഈ ആയത്താണ് ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞു, ആ ഓരോ വഴികളുടെയും, സിറാത്തുൽ മുസ്തഖീമിന്റെ ഓരോ വഴികളുടെയും, അതിന്റെ ഇപ്പുറത്തും അപ്പുറത്തുമായി നീ കാണുന്ന ഓരോ വഴികളുടെയും തുടക്കത്തിലായി ഒരു ഷെയ്ത്താൻ അതിലേക്ക് വിളിക്കാനായി കാത്തിരിക്കുന്നു. وأن هذا صراطي مستقيما فاتبعوه هذا നിങ്ങൾ പിൻപറ്റണം. ولا تتبعوا السبل ولا تتبعوا നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. السبل سبيل എന്നതിന്റെ ബഹുവചനമാണ് സുബുൽ, വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഇതിന്റെ ഉദ്ദേശമായി ഇമാം മുജാഹിദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, السبل هي البدع والهواء. السبل هي البدع والهواء. സുബുൽ എന്നതിന്റെ ഉദ്ദേശം ബിദഅത്തുകളും ഹറാമുകളുമാണ്. അഹ്വാ എന്ന ദേഹേച്ച, ബിദഅത്തുകളും ഹറാമുകളുമാണ് സുബുൽ. ഇതാകുന്നു എന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്ന ഈ വഴിയാണ് എന്റെ വഴി. ഇതിന് പുറത്തുള്ള വഴികളൊക്കെ ഹറാമാകട്ടെ ബിദഅത്താകട്ടെ, ആ വഴികളൊക്കെ എന്താണ്? വല തത്തബിഉ അസ്സുബുൽ, ആ വഴികളെ നിങ്ങൾ പിൻപറ്റാനേ പാടില്ല. ولا تتبعوا السبل فتفرق بكم عن سبيله അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ, فتفرق അപ്പോൾ, فتفرق നിങ്ങൾ തെറ്റിപ്പോകും, അകന്നു പോകും. ബികും അൻ സബീലിഹി, ആ വഴിയിൽ നിന്ന്, അല്ലാഹുവിന്റെ സിറാത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. ذلكم وصاكم به لعلكم تتقون, ഇത് തഖ്വയുള്ളവരായി നിങ്ങൾ മാറുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ വസിയത്ത്. ഈ ആയത്ത് മുഴുവൻ മൂന്ന് ആയത്ത് അവസാനിച്ച് നോക്കൂ നിങ്ങൾ, എന്താ ഒരു പ്രത്യേകത? ലാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തഅ്ഖിലൂൻ, ലാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തദക്കറൂൻ, ലാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ മൂന്ന് ഖിസാലുകൾ, ഈ മൂന്ന് വിശേഷണങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. ഒന്ന് ബുദ്ധി, രണ്ട് അള്ളാഹുള്ള ദിക്ർ, മൂന്ന് തഖ്വ. ഇത് മൂന്നൊരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അള്ളാഹ് സ്വർഗമുണ്ട്. അപ്പൊ ഈ മൂന്ന് വസീയത്തുകളെ കുറിച്ച് നോക്കൂ, നിങ്ങൾ പുസ്തകം നോക്കൂ, കിതാബു തൗഹീദ് നോക്കൂ, ഒരൊറ്റ ആൾക്കാർ കൂടി അവസാനിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യൻദുറ ഇലാ വസീയത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം التي عليها خاتمه فليقرا قوله تعالى من اراد ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, മൻ അറാദ, അറാദ എന്നാണ് ഉദ്ദേശിച്ചു, മൻ അറാദ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അൻ യംദുറ എന്തിനാണ് അവൻ ഉദ്ദേശിക്കുന്നത്, നോക്കാൻ ഉദ്ദേശിച്ചാൽ, എന്താണ് അവൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇലാ വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് ആരെങ്കിലും നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലതി അലൈഹ ഖാതമുഹു, എങ്ങനെയുള്ള വസിയ്യത്താണത്? അല്ലതി, ആ വസിയ്യത്ത് എങ്ങനെയുള്ളതാണ്? അലൈഹ ഖാതമുഹു, അതിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്രയുണ്ട്, മോതിരത്തിന്റെ മുദ്ര. ഇങ്ങനെ മുദ്ര പതിപ്പിച്ചത് മോതിരത്തിന്റെ അടയാളം കൊണ്ടാണ് മുദ്ര പതിപ്പിച്ചത്. അല്ലതി അലൈഹ ഖാതമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പുള്ള അവിടുത്തെ മുദ്രയുള്ള വസിയ്യത്ത് ആർക്കെങ്കിലും കാണണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഫല്യഖറ ഖൗലഹു തആല, അവൻ അല്ലാഹുവിന്റെ ആയത്ത് വായിക്കട്ടെ. ഖുൽ തആല വഅത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും എന്നതു മുതൽ നമ്മളിപ്പോൾ എഴുത്തത് വരെയുള്ള മൂന്ന് ആയത്തുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എഴുതി ഒപ്പിട്ടൊരു വസിയ്യത്ത് ഈ ആയത്തുകൾ ഉണ്ടാക്കി എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതിയ ഒരു വസിയ്യത്തും വെച്ചിട്ടില്ല, ഒരു വസിയ്യത്ത് റസൂലുള്ള എഴുതി വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കാൻ പോയ വസിയ്യത്താകട്ടെ, സഹാബികൾക്കിടയിൽ ആ സന്ദർഭത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായി, നബി അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അസുഖമായി കിടക്കുന്ന സമയത്ത് റസൂലുള്ള വസിയ്യത്ത് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കടലാസും പേനയും കൊണ്ടുവരാൻ പറഞ്ഞു എഴുതാനുള്ള, എന്നിട്ട് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കാനായിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിൽ കുറച്ച് ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹിക്ക് ഇപ്പൊ സുഖമില്ലാത്ത സമയമാണ്, ഇപ്പൊ പോയിട്ട് വസിയ്യത്ത് എഴുതിപ്പിക്കണ്ട. വേറെ ആൾക്കാർ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും വസിയ്യത്ത് വാങ്ങണം, അപ്പൊ അവിടുന്ന് വർത്താനമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ തർക്കിക്കാതെ ഇവിടുന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അതോടുകൂടി ആ വസിയ്യത്ത് എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് പറയാം, ഇനി ആർക്കെങ്കിലും നബി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വസിയ്യത്തായി പറയുമായിരുന്നെങ്കിൽ അത് ഈ ആയത്തുകളായിരിക്കും എന്ന് ഇബ്നു മസ്ഊദ് പറയാം. പിന്നെ ഈ ആയത്തിലും എന്തുണ്ട്? ദാലിക്കും വസ്വാക്കും ബിഹി എന്ന് മൂന്നായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാന്റെ വസിയ്യത്താണ്, അള്ളാന്റെ വസിയ്യത്താണ് റസൂലുള്ളാന്റെ വസിയ്യത്ത്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ വസിയ്യത്തായിട്ട് നബി എന്തെങ്കിലും എഴുതുമായിരുന്നെങ്കിൽ, അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഈ ആയത്തുകൾ വായിക്കട്ടെ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് അടുത്ത ദർശനം തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഒരു മുറാജഅ നമ്മൾ നടത്തണം. ഇത് മുഴുവൻ മനസ്സിലാക്കണം, മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി ഒരു ആഴ്ച എന്ത് സമയമുണ്ട്, ആ സമയം കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഈ ആയത്തുകൾ ഹിഫ്ലാക്കി കാണാതെ പഠിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി വരണം. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.